Patli 90.4. Listen, learn and enjoy.
താങ്ങും തണലും നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ റേഡിയോ മാറ്റുലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സാമ്പത്തിക സാക്ഷരതാ പരിപാടി താങ്ങും തണലും. നിർവഹണം ഭാഗ്യലക്ഷ്മി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, താങ്ങും തണലും പരിപാടിയുടെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും സംരംഭം നടത്തിപ്പുകാരും അറിഞ്ഞിരിക്കേണ്ട നിരവധി വിവരങ്ങളാണ്. വ്യവസായ വികസന ഓഫീസ് കോഴിക്കോട് കോർപ്പറേഷൻ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ നന്ദകുമാർ ഈ പരിപാടിയുടെ കഴിഞ്ഞ ഏതാനും അധ്യായങ്ങളിലായി പങ്കുവച്ചത്. വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രവും മാനന്തവാടി താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംഘടിപ്പിച്ച സംരംഭകത്വ വികസന പരിശീലന പരിപാടിയിൽ നിന്നുള്ള ഭാഗങ്ങളായിരുന്നു നമ്മൾ പ്രക്ഷേപണം ചെയ്തു വന്നത്. ഒരു സംരംഭം വിജയിപ്പിക്കാൻ ആവശ്യമായ നിരവധി അറിവുകളും അതോടൊപ്പം വ്യത്യസ്തമായ വായ്പാ പദ്ധതികളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിവരിച്ചു. അദ്ദേഹം പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ക്ലാസിന്റെ അവസാന ഭാഗം കേൾക്കാം ഇന്നത്തെ അധ്യായത്തിൽ.
അപ്പൊ നിങ്ങളിപ്പോ നാളെ സംരംഭം ആരംഭിക്കാൻ വിചാരിക്കുകയാണ്, പൊല്യൂഷൻ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, പഞ്ചായത്ത് ലൈസൻസ് കിട്ടിയില്ല. പക്ഷെ പഞ്ചായത്ത് ലൈസൻസ് കിട്ടാനുള്ള എല്ലാ യോഗ്യതയും നിങ്ങൾക്ക് ഉണ്ട്, യോഗ്യത ഉണ്ടായിരിക്കണേ, എല്ലാ യോഗ്യതയും ഉണ്ട്. പക്ഷെ അത് കിട്ടാൻ കാലതാമസം എടുക്കും എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ നേരെ വ്യവസായിച്ച് വരിക. എന്ത് ചെയ്യുക, ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ഫയൽ ചെയ്ത് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അന്ന് അരമണിക്കൂർ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും, ലൈസൻസ് തരും. അത് 3 വർഷം വരെ ഉപയോഗിക്കാം. 3 വർഷം കഴിഞ്ഞ് 6 മാസം കൊണ്ട് യഥാർത്ഥ ലൈസൻസ് സമ്പാദിച്ചാൽ മതി. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നമുക്ക് തെറ്റായ രീതിയിൽ ഒരിക്കലും എടുക്കരുത്. കാരണം ഒരു ലൈസൻസ് കിട്ടാത്ത ഒരു പ്രദേശത്ത് അത് കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്ന് എടുത്താൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. എന്തെങ്കിലും അന്വേഷണം വന്നു കഴിഞ്ഞാൽ വലിയൊരു ഫൈനും നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ലൈസൻസ് കിട്ടാൻ എല്ലാ യോഗ്യതയും അവരോട് ബന്ധപ്പെട്ട അന്വേഷിച്ച യോഗ്യത ഉണ്ട്. പക്ഷെ കിട്ടാൻ വൈകുന്നതുകൊണ്ട് മാത്രം എന്ത് ഇത് ചെയ്തു, അതാണ് കുഴപ്പമില്ല. അതൊരു കെ എസ് ഫയൽ ഇടാം, ഉദ്യമ രജിസ്റ്റർ സ്വന്തം ചെയ്യുക, അതിന് സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ അതിനകത്ത് 3 കോളങ്ങൾ നീല സ്ക്രീൻ വരും, നീല സ്ക്രീൻ വന്ന 3 കോളങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് ഇതുവരെ ഉദ്യമ രജിസ്ട്രേഷൻ എടുക്കാത്തവർക്കുള്ള കോളാണ്, രണ്ടാമത് ഉദ്യോഗ ആധാരം എടുത്തിട്ട് ഉദ്യമ രജിസ്ട്രേഷനിൽ മാറ്റാനുള്ള ഒരു കോളുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് അത് കൊടുത്താൽ മതി. ഇപ്പൊ ഉദ്യമ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു ഘടകം എന്താ അറിയോ, ആധാർ കാർഡായി ലിങ്കാണ് ചെയ്യുന്നത്. ആധാർ കാർഡിൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ലിങ്ക്ഡ് ആയിരിക്കണം. നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഡാറ്റയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ വേണം. കാരണം നിങ്ങൾ ആധാർ കാർഡ് കൊടുത്ത് ആധാർ കാർഡ് പോലെ തന്നെ പേരും അടിച്ചിട്ട് വാലിഡ് ഡേറ്റ് ആധാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരും. ഈ OTP നമ്പർ എന്റർ ചെയ്താൽ മാത്രമേ ബാക്കി ഫോം വരുള്ളൂ. ആ ഫോം വന്ന ഉടനെ തന്നെ അടുത്ത ചോദ്യം എന്താണ്, എന്റർ പാൻ കാർഡ് നമ്പർ എന്നാണ്. പാൻ കാർഡ് നമ്പർ അടിക്കണം, എന്നാൽ മാത്രമേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് പൂരിപ്പിച്ച് കഴിഞ്ഞിട്ട് അവസാനം സബ്മിറ്റ് കൊടുത്താൽ വീണ്ടും ഒരു OTP നമ്പർ കൂടി ഫോണിലേക്ക് വരും. ആ OTP എന്റർ ചെയ്താൽ റിസൾട്ടായി നിങ്ങളെ ഉദ്യം നമ്പർ കിട്ടും, ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അത് കിട്ടി ഒരു 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ ലൈസൻസ് കിട്ടും. ഉദ്യം രജിസ്ട്രേഷൻ UDYAM REGISTRATION.gov.in ആ സൈറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സ്കീമുകളാണ് ഇപ്പൊ പറയുന്നതൊക്കെയാണ്, ESS പറഞ്ഞു, പിന്നെന്താ പറയുന്നത്, ആശ പറഞ്ഞു, നാനോ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ടു നാനോ ഹൗസ് ഹോൾഡ് യൂണിറ്റ് പറഞ്ഞു, പിന്നെ മാർജിൻ മണി ഗ്രാന്റ് ടു നാനോ യൂണിറ്റ്സ് പറഞ്ഞു, പിന്നെ PMEGP പറഞ്ഞു. ഇത് കൂടാതെ പറയും പദ്ധതികളുണ്ട്, ഇതാണ് മെയിൻ ആയിട്ട് പദ്ധതികൾ. പിന്നെ നമ്മൾ വിചാരിക്കും ഈ വ്യവസായ വകുപ്പ് മാത്രമേ ഉള്ളൂ സംരംഭങ്ങൾക്ക് ലോൺ കൊടുക്കുന്നുള്ളതായിരിക്കും. വ്യവസായ വകുപ്പ് ഇല്ലെങ്കിൽ സംരംഭം നടത്തണ്ടെന്നാ, വ്യവസായ വകുപ്പിൽ ഒരു സ്കീമും ഇല്ലെങ്കിൽ നടത്തണ്ടെന്നാ, കുറേ സ്ഥാപനങ്ങൾ സംരംഭം ലോൺ കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് ലോൺ തന്നെ. അതിലൊന്നാണെന്ത്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. നിങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തല്ലേ, വേറെ രജിസ്റ്റർ ആളല്ലേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സംരംഭകത്തെ സ്കീം ഉണ്ട് അറിയോ, എന്താ അറിയാ, അവിടെയാണ് കെസ്റു എന്നൊരു പദ്ധതി. 2 ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ വായ്പ കിട്ടുന്ന പദ്ധതിയാണ് കെസ്റു. അതിന് സബ്സിഡി 5% സബ്സിഡി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ പദ്ധതിയാണെന്ത്, മൾട്ടി ജോബ് ക്ലബ്ബ് പദ്ധതി. അങ്ങനെ പദ്ധതി നടന്നിട്ടുണ്ട്. അതായത് 5 പേരെ പരമാവധി 2 മുതൽ 5 പേര് വരെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് അവർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്ററാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ, ഒരു വ്യക്തിക്ക് 2 ലക്ഷം വെച്ച് 10 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന പദ്ധതി ഉണ്ട്. എന്തായാലും 15% സബ്സിഡി കൂടി കെസ്റു അല്ല മറ്റേ മൾട്ടി ജോബ് ക്ലബ്ബ് പദ്ധതി എന്ന പദ്ധതി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വിധവകള് ആയ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ 33 വയസ്സ് 34 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ സാധ്യമില്ലാത്ത സ്ത്രീകള്, അത്തരം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്വയം തൊഴിൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 50,000 രൂപ പദ്ധതി ശരണ്യ എന്നൊരു പദ്ധതി ഉണ്ട്. അപ്പൊ അത് 20% സബ്സിഡിയാണ്, 25,000 അടച്ചാൽ മതി. അതിനെടുത്തിട്ട് അത് അടച്ചു കഴിഞ്ഞാൽ വീണ്ടും എടുക്കുക, അവർക്കും ട്രെയിനിങ് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. അതേപോലെ ഇപ്പൊ അടുത്ത കാലത്ത് വന്ന ഒരു പദ്ധതി ഉണ്ട്, കൈവല്യ എന്നൊരു പദ്ധതി. അതാണെന്ത്, ഇതേ 50,000 തന്നെ കൊടുക്കുന്നത്, അതായത് വികലാംഗർക്ക് അതായത് ഭിന്നശേഷിക്കാരായ ആളുകൾക്കൊക്കെ എന്തെങ്കിലും സംരംഭം ആരംഭിക്കാൻ വേണ്ടിയിട്ട് കൈവല്യം പദ്ധതി. അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ, അതൊക്കെ നമുക്ക് സാധ്യമുള്ള സാധനങ്ങളാണ്, അങ്ങനെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനൊരു പദ്ധതി ആരോടത്തുണ്ട്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് അവരടുത്ത പദ്ധതിയാണ് എന്റെ ഗ്രാമം എന്ന് പറഞ്ഞ പദ്ധതി. ഗ്രാമപ്രദേശങ്ങൾ സംരംഭം ആരംഭിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, 40% സബ്സിഡിയോട് കൂടി 5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന പദ്ധതിയാണ്. നിങ്ങൾക്ക് ബേസിക്കായി പറഞ്ഞാലോ, അതാണ് എന്റെ ഗ്രാമം എന്ന പദ്ധതി ഉണ്ട്. അതുപോലെ തന്നെ വേറെ എന്താ പദ്ധതി, നമ്മുടെ PMEGP തന്നെ ആര് ചെയ്യുന്നുണ്ട്, ഗാദി ബോർഡ് ചെയ്യുന്നുണ്ട്. അത് ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം, നഗരപ്രദേശങ്ങളിൽ ഡി എ സിയും നഗരവും ഗ്രാമവും ചെയ്യുന്നുണ്ട്. പിന്നെ ഏതാ പദ്ധതി ഉള്ളത്? പിന്നെ അവർ കെ എഫ് സി, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പദ്ധതി. എന്താണ് ഇപ്പോഴത്തെ കാലത്ത് പേപ്പറിൽ നിന്നു 5% പലിശീനത്തിൽ 1 crore വരെ വായ്പ കൊടുക്കുന്ന പദ്ധതി ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്ത് പ്രശ്നം അറിയോ? അവർക്ക് എന്താ ഈട് വെക്കേണ്ടി വരും, എന്തെങ്കിലും ജാമ്യം വെക്കേണ്ടി വരും. നമ്മുടെ ഈ പദ്ധതികൾക്കൊന്നും ജാമ്യം വേണ്ട. നേരെ 10 lakh മുകളിലേക്ക് എന്തെങ്കിലും ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ബാങ്ക് ആവശ്യപ്പെട്ടാൽ കൊടുത്താൽ മതി. പക്ഷേ കെ എഫ് സിയിൽ എന്ത് ലോൺ എടുക്കുകയാണെങ്കിലും ജാമ്യം വെക്കണം, പലിശ 5% ഉള്ളൂ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അവിടെ ആട് വളർത്തൽ, കോഴി വളർത്തൽ ഒക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് അവർക്ക്. അവർക്ക് കുറേ പദ്ധതികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ സർവീസ് സേവന നിർത്തിവെച്ചുകൊണ്ട് വന്ന NRA, വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങി വന്നവർക്ക് വേണ്ടിയിട്ട് നോർക്കാ റൂട്ട്സിനും നമ്മുടെ 15% സബ്സിഡിയോടുകൂടിയുള്ള പദ്ധതികളുണ്ട് സംരംഭം ആരംഭിക്കാൻ. പിന്നെ അതേപോലെ വികസന കോർപ്പറേഷൻസ് ഉണ്ട്, പിന്നോക്ക വികസന കോർപ്പറേഷൻ, വനിതാ വികസന കോർപ്പറേഷൻ, ന്യൂനപക്ഷ സമുദായ കോർപ്പറേഷൻ, പട്ടികജാതി വികസന കോർപ്പറേഷൻ, കുറെ കോർപ്പറേഷൻസ് ഉണ്ടല്ലോ, ഇവർക്കും ലോൺ സ്കീമുണ്ട്. പക്ഷെ 6% പലിശയേ ഉള്ളൂ. പക്ഷെ എന്താ, ഈ കോർപ്പറേഷനൊക്കെ ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഈട് വെക്കണം, ജാമ്യ വ്യവസ്ഥയിൽ അവർ ലോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതുപോലെ ബാങ്ക് ഡയറക്റ്റായി കൊടുക്കുന്ന പദ്ധതിയാണ് മുദ്രായോജന. മുദ്രായോജന എന്ന പദ്ധതി, അത് കച്ചവട സ്ഥാപനങ്ങൾക്ക് വരെ അവർ കൊടുക്കുന്നുണ്ട്. ബാങ്കിന്റെ സ്കീം പ്രകാരം 10 lakh rupees ഒരു പദ്ധതി. ശിശു, കിഷോർ, തരുൺ എന്നീ 3 പേരിലാണ് അവരുടെ പദ്ധതി. ശിശു എന്ന് പറഞ്ഞാൽ 50,000 rupees പദ്ധതി, കിഷോർ എന്ന് പറഞ്ഞാൽ 5 lakh rupees പദ്ധതി, തരുൺ എന്ന് പറഞ്ഞാൽ 10 lakh rupees പദ്ധതി. അങ്ങനെ പദ്ധതിയായിട്ട് എന്തുണ്ട്, ബാങ്കും മുദ്രായോജന സ്കീം കൊടുക്കും. അപ്പൊ എന്താണ്, എന്ത് തന്നെയാലും ഇപ്പൊ ഇത്ര ഏജൻസികളും പറഞ്ഞു, ബാങ്ക് പറഞ്ഞു, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, സംരംഭകരെ വളർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് അല്ലെ. അപ്പൊ ഈ നാട്ടില് എന്തെങ്കിലും വികസനം സാധ്യമാകണം, എന്താണ്, സംരംഭം വളർച്ച തന്നെ പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു മാർഗവും ഇല്ല അല്ലെ. നമുക്ക് കൃഷിയൊന്നും അല്ല പ്രധാന ഘടകം, കൃഷി നമുക്ക് എവിടെയും സ്ഥലമല്ല. കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാ, നമുക്ക് സംരംഭങ്ങൾ ആരംഭിക്കുക. സംരംഭകർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും നാടിന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം വെള്ളപ്പൊക്കം പൊങ്ങാൻ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സഹായിച്ചാരാണ്, നമുക്ക് സഹായിക്കാൻ മനസ്സിലായിട്ടല്ല, പക്ഷെ നമുക്ക് അത്രയും സാമ്പത്തികം ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് സംരംഭകരെ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അമ്പിച്ച ലാഭങ്ങളല്ലേ ഇന്നത്തെ ആളല്ല. പിന്നെ വളർന്നു വരുമ്പോൾ നമുക്കറിയാം വി കെ സി ഒക്കെ വ്യവസായ വകുപ്പിൽ നിന്ന് ലോൺ തുടങ്ങിയ സംരംഭമാണ്. വ്യവസായ വകുപ്പിൽ നിന്ന് PMEGP PMRO ലോൺ എടുത്ത് തുടങ്ങിയ സംരംഭമാണ് VKC. ഇപ്പൊ ആളെടുത്തി പോയി. അതുപോലെ ഹാപ്പി അച്ചാർ, ഖാലിദിന്റെ ഹാപ്പി അച്ചാർ അല്ലെ, ഇതൊക്കെ എവിടെ എത്തിപ്പോയി? ഇതൊക്കെ വ്യവസായ വകുപ്പ് നടത്തിയിട്ട് തുടക്കം വളരെ ക്ഷീണം, വളരെ കഷ്ടപ്പെട്ട് അധ്വാനം ഉണ്ടാക്കിയ വ്യവസായങ്ങളാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വ്യവസായികളുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പരിശോധിക്കണം, വ്യവസായ സംബന്ധിയായ മാസികൾ വായിക്കണം. നിങ്ങൾ അറിയാതെ പോലെയാണ് വ്യവസായ വകുപ്പിന്റെ മാത്രമായ ഒരു പ്രസിദ്ധീകരണമാണെന്ത്, വ്യവസായ കേരളം. ഒരു വർഷത്തേക്ക് 300 rupees അടച്ചു കഴിഞ്ഞാൽ മാസാമാസം വീട്ടിലേക്ക് എത്തും. അത് നിങ്ങൾ വ്യവസായ വികസന ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ സൗകര്യം വീട്ടിൽ ചേർത്തിക്കണം. അതൊക്കെ നിങ്ങൾ വായിക്കണം, വ്യവസായ മാസിക വായിക്കണം. അതേപോലെ വ്യവസായ സംബന്ധിച്ച് ക്ലാസ്സുകൾ പങ്കെടുക്കാം. എന്നാൽ മാത്രമേ എന്തുണ്ടാവും. അതുപോലെ ഇങ്ങനെ വിജയിച്ച ആളുകളുടെ ജീവിതത്തിൽ വായിച്ചു നോക്കണം, അവരെങ്ങനെയാണ് വളർന്നു വന്നതെന്നുള്ളത് അല്ലേ. അപ്പൊ നമുക്കൊരു മോട്ടിവേഷനാണ്, നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ 2 kaalum കഴിവൊക്കെ തന്നിട്ടും കൂടി നമ്മളൊന്നും എത്തുന്നില്ലെങ്കിൽ ആരെ കഴിവുകേടാണത്? നമ്മൾ സ്വന്തം കഴിവുകേടാണത് അല്ലേ. അത് മാറ്റിയെടുക്കാനേ വേണം. PMEGP സംരംഭങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് സബ്സിഡിയിലെ വ്യത്യാസം, അതായത് പരമാവധി 20% കോർപ്പറേഷൻ പരിധിയിലും പരമാവധി 30% ഗ്രാമപ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞത് താമസിക്ക സ്ഥലമാണോ നോക്കുക, തുടങ്ങുന്ന സ്ഥലമാണോ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെ വേണം താമസിച്ചോട്ടെ, തുടങ്ങുന്ന സ്ഥലമാണ് നോക്കുക. നമ്മൾ എവിടെയാണ് സംരംഭം ആരംഭിക്കുന്നത്? ഇപ്പൊ മുനിസിപ്പാലിറ്റി ഏരിയ താമസിക്കുന്ന ഒരാൾക്ക് പഞ്ചായത്ത് ഏരിയയിൽ സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ അയാൾക്ക് മെച്ചപ്പെട്ട സബ്സിഡി കിട്ടും. ആ തുടങ്ങുന്ന സംരംഭം എവിടെയാണോ അതാണ് നോക്കുക കേട്ടോ. ഇവർ ചോദിച്ചത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൊടുക്കുന്ന പദ്ധതികളിലെ ലോണ്, സബ്സിഡി കൂടുതലുള്ള ലോണ്, വ്യവസായ വകുപ്പ് മുഖേന എന്തെങ്കിലും സബ്സിഡി വാങ്ങിയ യൂണിറ്റുകൾക്ക് വീണ്ടും കിട്ടുമോ, അല്ലെങ്കിൽ സംരംഭകന് സംഭാവന കിട്ടുമോ എന്നുള്ളതാണ്. കിട്ടില്ല. ഇപ്പോൾ സംരംഭം ആരംഭിക്കാൻ വേണ്ടി ഗവൺമെന്റ് അനുകൂലത്തോട് കൂടി അല്ലെങ്കിൽ സബ്സിഡിയോട് കൂടി എന്തെങ്കിലും തുടങ്ങിയിട്ടോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഒരു ലോണ് സബ്സിഡിയോട് കൂടി കിട്ടില്ല. നേരെ മറിച്ച് PMEGP ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് അടച്ച് 3 years കഴിഞ്ഞ് നിങ്ങൾ ആ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കസ്റ്റമർ ആണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ലോൺ എടുക്കാം. PMEGP സെക്കൻഡ് ലോൺ എന്ന സമ്പ്രദായം ഉണ്ട്. ഈ സെക്കൻഡ് ലോൺ പ്രകാരം 1 crore വരെ നിങ്ങൾക്ക് ലോൺ എടുക്കാവുന്നതാണ്. 15% സബ്സിഡി കിട്ടുകയും ചെയ്യും. അത് ബാങ്ക് റെക്കമെൻഡ് ചെയ്യണം. 15%, എല്ലാത്തിനും 15% ഉള്ളൂ, കാറ്റഗറി വൈസ് ഒന്നുമില്ല. വലിയ ഡോക്യുമെന്റ്സ് അത് ബാങ്ക് ശുപാർശ ചെയ്യണം, കാരണം നിങ്ങളെ ആ ബാങ്ക് തൃപ്തികരമെന്ന് ബാങ്കിന് ബോധ്യം വേണം. അത്തരം കേസുകളിൽ സെക്കൻഡ് ലോണും കൂടി PMEGP കൊടുക്കുന്നുണ്ട്. നമ്മൾ വ്യവസായ വകുപ്പിൽ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയടിക്ക് വ്യവസായ ഓഫീസിൽ പറഞ്ഞിരുന്നില്ല കേട്ടോ, കാരണം അന്വേഷിച്ച് പറയും. ചില കേസുകൾ അറിയാത്ത കേസുകൾ നമ്മൾ അന്വേഷിച്ച് പറയും, കാരണം എല്ലാവർക്കും അറിയുന്നില്ലല്ലോ. അപ്പൊ ചില കേസുകൾ അന്വേഷിച്ച് പറഞ്ഞു വിളിച്ച് പറഞ്ഞിരുന്നു ചെയ്യും. നമുക്ക് ഗവൺമെന്റിന്റെ നമ്പറുകളുണ്ട് ഓരോ വ്യവസായ ഓഫീസർക്കും, ആ നമ്പർ കൂടി ശേഖരിക്കണം. ഏത് ബ്ലോക്കിലാണെങ്കിലും വ്യവസായ ഓഫീസർ നമ്പർ ഉണ്ടാക്കി ശേഖരിക്കണം. പിന്നെ വേറെ സംരംഭം കൊണ്ട് അത് നിങ്ങൾക്ക് ബാധിക്കും അറിയില്ല, കാരണം ഏതെങ്കിലും സംരംഭം നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അതിന് മാനുഫാക്ചറിംഗ് കൊണ്ട് ജോബ് വർക്ക് യൂണിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കൊറോണ പീരീഡിൽ ഒരു ആശ്വാസം രീതിയിൽ സംരംഭം കൊണ്ടുവരുന്നു. അവർക്ക് നിലവിൽ ലോൺ ഉണ്ടെങ്കിൽ 2019 February 29 വരെ അടച്ച ബാക്കി ബാങ്കിൽ ബാക്കിയുള്ള ലോണിന്റെ 20% വരെ എന്ത് കൊടുത്തിരുന്നു, അഡീഷണൽ ലോൺ ബാങ്ക് കൊടുത്തിരുന്നു. അതുകൂടാതെ 2020 April 1 ശേഷം എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, നിലവിലിരിക്കുന്ന സ്ഥാപനം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവര് അടച്ച ഒരു വർഷം അടച്ച പലിശയുടെ 50% അല്ലെങ്കിൽ 120,000 വരെ റീഇംബേഴ്സ് ചെയ്യുന്ന പദ്ധതി ഉണ്ട്. അതൊക്കെ നടന്ന ഭദ്രത എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അങ്ങനെ കുറെ പദ്ധതികൾ, അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇതൊക്കെയാണ് വ്യവസായ സ്കീമുകൾ. എന്താ കോഴി വളർത്തല് പശു വളർത്തല് പണ്ട് നമുക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. പണ്ട് PMRY സ്കീം ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഈ വയനാട് ഏരിയകളിൽ ഏറ്റവും കൂടുതൽ വന്ന അപേക്ഷ, ഞാൻ ഇരിക്കുന്ന സമയത്ത് വന്ന അപേക്ഷ പശു വളർത്തലാണ്. പി എം ആർ പദ്ധതി പ്രകാരം ഇപ്പത്തെ അപേക്ഷ, സാധാ പി എം ആറിന്റെ അപേക്ഷ ഫോം ഓൺലൈനൊന്നുമില്ല, അപേക്ഷ ഫോം പൂരിപ്പിക്കുക, രണ്ട് പശുവിന് ഒരു തൊഴുത്തിന് അപേക്ഷ കൊടുത്തിരുന്നു. പലരും അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ രണ്ട് പശു പറഞ്ഞാൽ ആദ്യം 37,500 ലോൺ കൊടുത്തിരുന്നു. 37,500 ആദ്യം തെയ്യും 10,000 rupees ആദ്യം കൊടുക്കും. ഈ 10,000 rupees കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു ആല കെട്ടാൻ കൊടുക്കുന്നതാണ്. ആല കെട്ടി ആളെ ബാങ്ക് മേനെ കൊണ്ട് കാണിച്ചു കൊടുത്താൽ ഒന്നാമത്തെ പശുവിന് ലോൺ കൊടുക്കും. ഒന്നാമത്തെ പശു ലോൺ കൊടുത്താൽ ഇയാൾ ചില ആൾക്കാരെ വാങ്ങൂല. എന്നിട്ട് എന്ത് ചെയ്യും, ആ പൈസ വേറെ ആവശ്യപ്പിക്കും. പിന്നെ എന്ത് ചെയ്തു, എന്നിട്ട് അടുത്ത രണ്ടാമത്തെ പശു 6 months കഴിഞ്ഞ് രണ്ടാമത്തെ പശുവിന് അപേക്ഷ കൊടുക്കുക. രണ്ടാമത്തെ പശുവിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ പശുവിടെ കൊണ്ട് കെട്ടിയിടും, കാണിച്ചു കൊടുക്കും, രണ്ടാമത്തെ പശുവിന് പൈസയും വാങ്ങും. ചുരുക്കത്തിൽ എന്താണല്ലോ, ഒരു ആല മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. അങ്ങനെ പലരും ദുരുപയോഗം ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ കന്നുകാലി വളർത്തൽ നമ്മൾ പദ്ധതി വരാത്തതുകൊണ്ട് എന്ത് ചെയ്ത് ആ പദ്ധതി നമ്മൾ ഒഴിവാക്കി. പകരം കന്നുകാലി വളർത്തലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകിൽ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് പദ്ധതികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അത് ഉൾപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശമല്ലേ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. നമ്മൾ വിചാരിക്കും നമുക്ക് കഴിവുകളില്ലാന്നൊക്കെ വിചാരിക്കും, നമുക്ക് കഴിവുകൾ ഇഷ്ടമായിരുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ ലോകത്തിലെ എത്ര അത്ഭുതങ്ങളാണുള്ളത്, ലോകത്ത് എത്ര അത്ഭുതം അല്ലാതെ അതറിയില്ലേ. ലോകത്ത് 7 സപ്താത്ഭുതങ്ങൾ കേട്ടില്ലേ, 7 ഇന്ത്യയിലെ അത്ഭുതം ഉണ്ട് കേട്ടില്ലേ, താജ്മഹൽ കേട്ടില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ ലോകത്തിൽ 630 അത്ഭുതങ്ങൾ ഉണ്ട്, 630 crore അത്ഭുതങ്ങൾ. ഇന്ത്യയിൽ 130 crore അത്ഭുതങ്ങൾ ഉണ്ട് പറഞ്ഞാല് ഓരോ വ്യക്തിയും ഓരോ അത്ഭുതങ്ങളാണ് അല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല, നമ്മൾ ശ്രമിച്ചാൽ കിട്ടാത്തൊന്നുമില്ല. അപ്പൊ നമുക്ക് തന്നെ മാറ്റിയെടുക്കാം, ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലെ. ഒറ്റ കാര്യം ഓർമ്മിക്കാവുള്ളൂ, നമ്മൾ ആരും 99 club അംഗങ്ങളാകരുത്. എന്താ 99 club എന്ന് പറഞ്ഞാല് കേട്ടുണ്ടോ, 99 club എന്നാ. അതുകൂടി പറഞ്ഞൊരു കഥ ഉറന്റെ അവസാനിപ്പിച്ചാളാം. കഥയാണേ, ഒരു നാട്ടിലൊരു രാജാവ്, ആ രാജാവ് ഭയങ്കര ടെൻഷനാണ്. രാവിലെ അടിച്ച് വൈകുന്നേരം വരെ ഫുൾ ടെൻഷനോട് ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. കാരണം രാജ്യഭാരല്ലേ, ഭയങ്കര പ്രശ്നമല്ലേ, പ്രഷർ അനുഭവിക്കുക. അപ്പൊ അവിടെ തൂപ്പുകാരുണ്ട്, അടിച്ചു കയറി ഉച്ചയാക്കുന്ന ആള് അയാൾ ഫുൾ ടൈം ഹാപ്പിയാണ്, അയാൾക്ക് എപ്പോഴും ഹാപ്പി ഹാപ്പി. പാട്ടൊക്കെ പഠിച്ചാൽ തൂത്തുകാരാ. അപ്പൊ രാജാവ് ദഹിക്കുന്നില്ല, രാജാവ് അവിടെ ടെൻഷൻ അടിച്ച് ഒത്തിരിക്കുക. അപ്പൊ മന്ത്രിനെ വിളിച്ചു, അല്ലയോ മന്ത്രി, ഈ ഇയാൾ എന്താണ് ഇങ്ങനെ വളരെ സന്തോഷമാണ്, നമുക്ക് മാത്രം എന്താ അത്ര ടെൻഷൻ എന്നൊക്കെ വെച്ച് ഭയങ്കര. അപ്പൊ മന്ത്രി പറഞ്ഞു, അത് നിങ്ങൾ 99 club അംഗമായത് കൊണ്ടാണെന്ന്. ഇയാൾക്ക് ഒരു പിടി കിട്ടിയില്ല. മന്ത്രി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ രാത്രി ഒന്ന് സന്ദർശിക്കാം, ഇയാൾ കാണാതെ വേഷപ്രച്ഛന്നായിട്ട് പോകാം, എന്താ അവസ്ഥ നോക്കണല്ലോ. അങ്ങനെ രാത്രി മന്ത്രിയും രാജാവും കൂടി എന്ത് ചെയ്തു, വേഷപ്രച്ഛന്നായിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് മന്ത്രി എന്ത് ചെയ്തു, മന്ത്രി ഒരു കിഴി എടുത്തിട്ട്, കിഴിയാണല്ലോ, കിഴിയിൽ 99 swornnaanayangal എടുത്തു വെച്ചു, 99 swornnaanayangal കിഴി കെട്ടി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, രാത്രി ഇയാളെ വീട് സന്ദർശിച്ചു. വീട് സന്ദർശിച്ചപ്പോൾ അവിടെ ഭയങ്കര സന്തോഷം, കുടുംബം നല്ല സന്തോഷമാണ്, നല്ല സുഖമായിട്ട് കടന്നു പറഞ്ഞു, യാതൊരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ രാജാവ് നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് മന്ത്രി തിരിച്ചു പോകാൻ കൂട്ടി. അപ്പൊ എന്ത് ചെയ്യും, മന്ത്രി രാജാവ് കാണാതെ ഈ കിഴി, സ്വർണ്ണനാളെ കിഴി ഉണ്ടല്ലോ, ഇയാളെ റൂമിലേക്ക് വലിച്ചെറിഞ്ഞു, അതവിടെ ചെതറി കിടക്കുകയാണ്. ചെതറി കിടക്കുമ്പോൾ പിറ്റേ നേരം വെളുത്തു, നേരം വെളുത്തപ്പോൾ ഇയാൾ ചുറ്റുപോകാൻ സ്വർണ്ണനാണയങ്ങൾ അയാളെ ഈ വേലക്കാരന്റെ. അപ്പൊ ആൾ ഓരോന്ന് പെറുക്കി ഉണ്ടാകാൻ തുടങ്ങി, 1, 2, 3, 4, 5, 6 അങ്ങനെ 97 97 99 ഒന്ന് കാണാനില്ല. ആരെങ്കിലും 99 കൊണ്ടുവിടുവോ, ഇയാൾക്ക് മനസ്സിലായി ആരാ കൊണ്ടിട്ടാന്നുള്ളത്. 99 ആരും കൊണ്ടുവിടില്ലല്ലോ. അപ്പൊ ഇയാൾ അവിടെ മുഴുവൻ പരതി, കട്ടിന്റെ അടിയിൽ അവിടെ ഇവിടെയൊക്കെ പരതി, കിട്ടിയില്ല. അന്ന് അയാൾ പണിക്ക് പോയില്ല, അയാൾ 2 പണിക്ക് പോയില്ല, നിരാശ, ഒന്നിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം 3rd അയാൾ പണിക്ക് വന്ന് അവിടെ കൊട്ടാത്തി വന്ന് നോക്കുമ്പോൾ രാജാവ് കണ്ട കാഴ്ച എന്താണ്, അയാൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, ആ ഒന്ന് അവിടെ പോയി എന്നുള്ളത്. ഇയാൾക്കും ടെൻഷൻ വന്നോ. അപ്പൊ സത്യത്തിൽ എന്തേ ഉള്ളൂ, സത്യത്തിൽ 99 ഉള്ളൂ, നമ്മളെ കഴിവ് പൂർണ്ണമാണ്, ഇനിയൊരു പുതിയ കഴിവുണ്ടാക്കിയെടുത്ത് വരെ നമ്മൾ കാത്തുക്കണ്ട. നമ്മളെ കഴിവ് പൂർണ്ണമാണെന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളങ്ങോട്ട് ഇറങ്ങിച്ചില്ല. ആ കഴിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഉഷാറാക്കി സംരംഭങ്ങൾ ആരംഭിക്കുക, വിജയം സമൂഹത്തിൽ ജീവിക്കാം അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അതാണ് കഥ. അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും തന്നുകൊണ്ട് നമുക്ക് നന്ദി.
ഒരു സംരംഭകൻ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ അറിവുകളാണ് വ്യവസായ വികസന ഓഫീസ് കോഴിക്കോട് കോർപ്പറേഷൻ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ നന്ദകുമാർ പങ്കുവച്ചത്. പരിപാടി ശ്രോതാക്കൾക്ക് ഏറെ ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രവും മാനന്തവാടി താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംഘടിപ്പിച്ച സംരംഭകത്വ വികസന പരിശീലന പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ താങ്ങും തണലും പരിപാടിയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി താങ്ങും തണലും പരിപാടിയുടെ പുതിയൊരധ്യായത്തിൽ വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.
താങ്ങും തണലും നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ റേഡിയോ മാറ്റൊലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സാമ്പത്തിക സാക്ഷരതാ പരിപാടി താങ്ങും തണലും. നിർവഹണം ഭാഗ്യലക്ഷ്മി.
Actually 90.4. Listen, learn and enjoy.